The Editorial.
ജൂൺ 5 ബുധൻ 1199 ഇടവം 22 ദീപികയുടെ എഡിറ്റോറിയൽ. ജനാധിപത്യത്തിന്റെ ഇന്ത്യൻ ഗ്യാരണ്ടി. അധികാരിയുടെയല്ല ജനാധിപത്യത്തിന്റെയും ഭരണഘടനയുടെയും ഗ്യാരണ്ടി മതിയെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ജനവിധി പറഞ്ഞിരിക്കുന്നു. സമഗ്രാധിപത്യത്തിന്റെ കോട്ടവാതിൽക്കൽ നിന്ന് മൃഗീയ ഭൂരിപക്ഷത്തിന്റെ പാലം വലിച്ച് ജനാധിപത്യം കരുത്തു തെളിയിച്ചിരിക്കുന്നു. എക്സിറ്റ് പോളുകളുടെ പിന്നണിക്കാർ കൂട്ടപ്പലായനം നടത്തി. പ്രവചനങ്ങൾ തകിടം മറിഞ്ഞു. തനിച്ചു ഭരിക്കാൻ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം നൽകാതെ 18 ലോക്സഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ കൊടിയിറങ്ങി. സർക്കാർ രൂപീകരിക്കുന്നത് ആരാണെങ്കിലും അഹങ്കാരവും അധികാര പ്രമത്തതയും മാറ്റിവെച്ച് സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതേതരത്വവും കൈവിടാത്ത ഭരണം ഉറപ്പാക്കാൻ ഭരിക്കുന്നവരും പ്രതിപക്ഷത്തുള്ളവരും സഹകരിക്കുകയാണ് ഇനി വേണ്ടത്. 1.5 വിചാരണയ്ക്കൊടുവിൽ ജനങ്ങൾ പറഞ്ഞ വിധിയാണത്. ഭൂരിപക്ഷം വെട്ടിനിരത്തി വാരണാസി പ്രധാനമന്ത്രിക്ക് കൊടുത്ത ഷോക്ക് ട്രീറ്റ്മെന്റ്, അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിലെ BJP തോൽവി, കേരളത്തിൽ BJP തുറന്ന അക്കൗണ്ട്, BJP നിലം തൊടിയിക്കാത്ത തമിഴ്നാട്, ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന് തിരിച്ചടി കൊടുത്ത കേരളം, ചരിത്രത്തിലേക്ക് ഏറെയുണ്ട് എഴുതി ചേർക്കാൻ. വിദ്വേഷ പ്രചാരണത്തിന്റെയും കൊടിയ വർഗീയതയുടെയും സർക്കാർ ഏജൻസികളെ ഉപയോഗിച്ചുള്ള ശത്രു സംഹാരത്തിന്റെയും കുതിര കച്ചവടത്തിന്റെയും കുറുക്കുവഴികൾ ഉപേക്ഷിക്കാനുള്ള മുന്നറിയിപ്പ് രാജ്യം ഭരിച്ചവർക്ക് നൽകി. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിനും മുന്നണി നിർമ്മാണത്തിനും അപ്പുറത്തേക്ക് വളരാൻ പ്രതിപക്ഷത്തെ ഓർമ്മിപ്പിച്ചിട്ടുമുണ്ട്. 1975 അടിയന്തരാവസ്ഥയ്ക്ക് തിരിച്ചടി കൊടുത്ത ഇന്ത്യക്കാർ 2024 പ്രതിപക്ഷം ആരോപിച്ച അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയ്ക്കും തിരിച്ചടി കൊടുത്തിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം അതിന്റെ കരുത്തും സൗന്ദര്യവും വീണ്ടും പ്രകടിപ്പിച്ചിരിക്കുന്നു. 3 മോദി സർക്കാരിന്റെ ആദ്യ 100 കർമ്മ പദ്ധതി തയ്യാറാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ അടിയന്തരമായി വിളിച്ചു ചേർത്ത പ്രധാനമന്ത്രി പ്രകടിപ്പിച്ചത് ആത്മവിശ്വാസമോ അഹങ്കാരമോ എന്നത് ചർച്ച ചെയ്യപ്പെടും. ജനവിധിക്ക് കാത്തുനിൽക്കാനുള്ള മര്യാദ കാണിക്കാതെയാണ് കന്യാകുമാരിയിലെ ധ്യാനം കഴിഞ്ഞെത്തിയ അദ്ദേഹം ഇതൊക്കെ പ്രഖ്യാപിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ BJPക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. 353 മുതൽ 401 സീറ്റുകൾ വരെയാണ് വിവിധ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. ഇന്ത്യക്ക് 109 മുതൽ 182 വരെയും. പക്ഷേ ജനമനസ്സറിയാൻ പ്രധാനമന്ത്രിക്കും കഴിഞ്ഞില്ല. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ന്യൂനപക്ഷ വിരുദ്ധതയുടെയും വായാടിത്തങ്ങൾ കൊണ്ട് അദ്ദേഹം മുറിവേൽപ്പിച്ച മതേതര ഇന്ത്യ വെറും കെട്ടുകാഴ്ചയല്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ഇലക്ഷൻ കമ്മീഷൻ അത് തടഞ്ഞിരുന്നെങ്കിലെന്ന് മതേതര ഇന്ത്യ ആത്മാർത്ഥമായും ആഗ്രഹിച്ചിരുന്നു. അന്വേഷണ ഏജൻസികളെ ഇതുപോലെ ദുരുപയോഗിക്കുന്ന കാഴ്ച ജനാധിപത്യ രാജ്യങ്ങളിൽ പതിവില്ലാത്തതായിരുന്നു. ഏകാധിപതികളെയും ലജ്ജിപ്പിക്കുന്ന പ്രതിപക്ഷവേട്ട രാജ്യത്തിന് അപരിചിതമായിരുന്നു. തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുന്നതിനായി വിദ്വേഷ പരാമർശങ്ങളിലേക്കും വർഗീയതയിലേക്കും തിരിയുന്ന രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദിയെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പറയേണ്ടി വന്നു. ഇനി സർക്കാർ രൂപീകരണ ശ്രമങ്ങളാണ് നടക്കുന്നത്. BJPക്ക് തനിച്ച് ഭൂരിപക്ഷമില്ലാതെ വന്നതോടെ ഒപ്പമുള്ളവരെ കൂടെ നിർത്താനും പുറത്തുനിന്നുള്ളവരെ ഒപ്പം എത്തിക്കാനും കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത്. ആന്ധ്രയിൽ മികച്ച പ്രകടനം നടത്തിയ ചന്ദ്രബാബു നായിഡുവിനെ മോദി തന്നെ നേരിട്ട് ഫോൺ വിളിച്ച് അഭ്യർത്ഥിച്ചു. 10 താൻ പോരിമയ്ക്ക് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച മാറ്റമാണ്. നായിഡുവിൽ നിന്ന് ഉറപ്പു കിട്ടാത്തതിനാലാവാം പിന്നാലെ അമിത്ഷായും വിളിച്ചു. ബീഹാറിൽ മികച്ച പ്രകടനം നടത്തിയ നിതീഷ് കുമാറിനെയും ചന്ദ്രബാബു നായിഡുവിനെയും ഇന്ത്യയും ബന്ധപ്പെടുകയാണ്. 2019 വാരണാസിയിൽ 500,000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ മോദി ഇത്തവണ ജയിച്ചത് 1.5 വോട്ടിന്. BJP പപ്പു എന്ന് വിളിച്ച് നിരന്തരം അവഹേളിച്ചുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി മത്സരിച്ച വയനാട്ടിലും റായ്ബറേലിയിലും മോദിയുടെ ഇരട്ടിയിലേറെ ഭൂരിപക്ഷം. ആരാണിപ്പോൾ പപ്പു? രാഹുലിനെ അവഹേളിക്കുന്നതിൽ പ്രത്യേക ഉത്സാഹത്തിലായിരുന്ന സ്മൃതി ഇറാനി അമേഠിയിൽ 8 പൊട്ടി. രാമക്ഷേത്രം വോട്ടിനുള്ള കുറുക്കുവഴിയാക്കാൻ ശ്രമിച്ച BJP അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പരാജയപ്പെട്ടു. UPയിൽ ആകമാനം വൻ തിരിച്ചടി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും തിരിച്ചടി നേരിട്ട BJPക്ക് മറക്കാനാവാത്ത പരാജയം സമ്മാനിച്ചത് തമിഴ്നാടാണ്. ഇന്ത്യ തൂത്തുവാരിയപ്പോൾ ഹിന്ദുത്വയ്ക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയും തെറിച്ചു. കേരളത്തിലും ജനവിധി ഇരുതല മൂർച്ചയുള്ള വാളായി. 20-ൽ 18 സീറ്റും UDF നേടിയപ്പോൾ LDFനും BJPക്കും ഓരോ സീറ്റ് വീതം. തൃശൂരിൽ 2 മത്സരിച്ച BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി വിജയിച്ചു. അടിയൊഴുക്കോ വ്യക്തിപ്രഭാവമോ എന്തുമാകട്ടെ, കേരളത്തിൽ താമര വിരിഞ്ഞെന്ന യാഥാർത്ഥ്യം ഇരു മുന്നണികളും അംഗീകരിച്ചേ മതിയാകൂ. കേരളം ഇന്ത്യക്കൊപ്പം നിന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റിക്കളഞ്ഞു. അഴിമതിയും സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും പുലർത്തുന്നത് മോദിയായാലും പിണറായി ആയാലും ജനങ്ങൾക്ക് പ്രശ്നമല്ല, ഉചിതമായ സമയത്ത് മറുപടി തരും. ഇന്നലെ അത്തരമൊരു ദിവസമായിരുന്നു. ഇംഗ്ലീഷ് എഴുത്തുകാരനായ അലൻ മൂറിന്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. ജനങ്ങൾ സർക്കാരിനെയല്ല, സർക്കാർ ജനങ്ങളെയാണ് ഭയപ്പെടേണ്ടത്. അധികാരത്തിലെത്തുന്നത് ആരായാലും ഓർമ്മിക്കുന്നത് നല്ലതാണ്.
The editorial.